ഒന്ന് യോഹന്നാൻ 5:20 വചനം, 1 John 5:20.
ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൻ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. കുഞ്ഞുങ്ങളെ,
സത്യദൈവത്തെ അറിയുവാൻ ദൈവം നമുക്ക് വിവേകം തന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം യേശു ക്രിസ്തുവിൽ ദൈവം നമ്മെ ആക്കി. യേശു സത്യദൈവവും നിത്യ ജീവനും ആകുന്നു. ഹീസ് എ ട്രൂ ഗോഡ് ആൻഡ് ഹീസ് എ എറ്റേണൽ ലൈഫ്. നമ്മൾ ദൈവം എന്ന് കേൾക്കുമ്പോൾ, വെൻ യു ഹിയർ ദ വേർഡ് ഗോഡ്, ദൈവം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആദ്യമേ ഉണ്ടാകുന്ന വികാരം എന്താണ്? ഈസ് ഇറ്റ് എ നീഡ്, ഒരു ആവശ്യമാണോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ദൈവം എന്ന് കേൾക്കുമ്പോൾ? അതോ ഈസ് ഇറ്റ് വർഷിപ്പ്, അതോ ആരാധനയാണോ നമ്മുടെ ഹൃദയത്തിൽ ആദ്യമേ ഉണ്ടാകുന്ന വികാരം? When you hear God, when you hear the name of Jesus, യേശുവിന്റെ നാമം കേൾക്കുമ്പോൾ, ദൈവത്തെ അറിയുവാൻ യേശുവിൽ ആക്കി വച്ചിരിക്കുന്ന നമുക്കുണ്ടാകേണ്ട വികാരം, ഇറ്റ് ഈസ് വർഷിപ്പ്. അത് ആരാധന ആയിരിക്കണം. എന്തെങ്കിലും ആവശ്യങ്ങളോ, ദൈവം എന്ന് കേൾക്കുമ്പോൾ ദൈവത്തിനെല്ലാം കഴിയും. അപ്പോ നമ്മുടെ കുറെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കാം. അത് തുടക്കമായിരിക്കും. എന്നാൽ അതിൽ നിന്ന് ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നവരായി മാറണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജീസസ് ഈസ് എ ട്രൂ ഗോഡ് ആൻഡ് എറ്റേണൽ ലൈഫ്. അനേക വർഷങ്ങൾ യേശുവിന്റെ സഭയെ ശുശ്രൂഷിക്കുകയും യേശുവിന്റെ അപ്പോസ്തോലനായിരുന്ന, യേശുവിന്റെ കൂടെയായിരുന്ന യോഹന്നാൻ അപ്പോസ്തോലൻ സഭയ്ക്ക് എഴുതിയപ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ചും ലോകസ്നേഹത്തെക്കുറിച്ചും എല്ലാം വ്യക്തമായി എഴുതിയതിനു ശേഷം അവസാനം പറയുന്ന ഒരു വാക്കാണ്, ഈസ് എ ട്രൂ ഗോഡ് ആൻഡ് എറ്റേണൽ ലൈഫ്. എന്നാൽ ഇതിനെ തടയുന്ന, ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നതിൽ നിന്ന് നമ്മെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു കാര്യം തൊട്ടടുത്ത വചനത്തിൽ യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നു. 21:21, കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്റ്റേ എവേ ഫ്രം ഐഡൽസ്. അപ്പോൾ സത്യദൈവത്തെ, നിത്യജീവനെ വർഷിപ്പ് ചെയ്യുന്നതിൽ നിന്നും നമ്മെ തടയുവാൻ ഉള്ള ഒരു കാര്യം ഇവിടെ യോഹന്നാൻ എഴുതി വച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഐഡൽസ്, വിഗ്രഹങ്ങൾ. പുതിയ നിയമ സഭയോട് വിഗ്രഹങ്ങളെ കുറിച്ച് എന്തിന് പറയണമെന്നൊക്കെ ചിന്തിച്ചേക്കാം. അത് പഴയ നിയമത്തിൽ വളരെ വിശദമായിട്ട് ദൈവം വിഗ്രഹങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ വിഗ്രഹങ്ങളെല്ലാം വിട്ട് പോന്നവരാണ് നാം എല്ലാത്തവരും. നാം എല്ലാവരും ഒരു മനുഷ്യന്റെ സ്വർഗത്തിലുള്ളതിന്റെയോ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിലുള്ളതിന്റെയോ ഒന്നിന്റെയും രൂപത്തിൽ ഉള്ള ഒരു പ്രതിമയും ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കുകയോ വണങ്ങുകയോ ചെയ്യരുത് എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയെല്ലാം അനുസരിച്ച് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ കടന്നു വന്ന ദൈവത്തിന്റെ മക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളെ വിട്ട് അകന്നുകൊള്ളുവിൻ. അപ്പോൾ സത്യദൈവത്തെ അറിഞ്ഞിട്ട് അവനിലായിട്ട് വിഗ്രഹങ്ങളെ സേവിക്കുവാനുള്ള സാധ്യത ശേഷിച്ചതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അങ്ങനെ എഴുതിയിരിക്കുന്നത്. നമ്മെ ദൈവത്തിൽ നിന്ന്, ദൈവത്തിന് അർഹമായ ആരാധനയിൽ നിന്ന് തടയുന്ന എന്തും വിഗ്രഹമാണ്. Anything which prevents us to worship ദ ഗോഡ് ഇൻ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ്, അത് വിഗ്രഹങ്ങളാണ്. നമുക്ക് പഴയ നിയമത്തിലെ ഒരു സംഭവം, ജോശുവ പറയുന്ന ഒരു സംഭവം നമുക്ക് ചിന്തിക്കാം. പഴയ നിയമത്തിലെ കാര്യങ്ങളെല്ലാം ദൈവവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ അന്ത്യ കാലത്ത് ജീവിക്കുന്നവ നാം ഓരോരുത്തരുടെയും ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് പഴയ നിയമത്തിലെ കാര്യങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ പഴയ നിയമം ഒരു സ്റ്റോറി പോലെ പഠിച്ചു പോകാനല്ല. നമുക്ക് ആ വചനം വായിക്കാം പോകുന്നതിന് മുമ്പേ. ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായത്തിലെ ആ വചനം എടുക്കാം. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10:11.
ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു, നമുക്ക് ബുദ്ധിപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു.
ഇതിന് മുമ്പിൽ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. പഴയ നിയമത്തിലെ ഓരോ സംഭവങ്ങളും ത്തിൽ നിന്നും നാം, ലോകത്തിന്റെ അവസാനം എത്തി നിൽക്കിയിരിക്കുന്ന നാം ഓരോരുത്തരും അനേകം ബുദ്ധി പഠിക്കണം. അതിന്റെ 7-ാം വചനം ഒന്ന് എടുത്തേ, ഈ അധ്യായത്തിന്റെ തന്നെ 7-ാം വചനം. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നത് പ്രകാരം അവരിൽ ചിലരെ പോലെ നാം വിഗ്രഹാരാധികൾ ആകരുത് എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നു. നമുക്ക് പഴയ നിയമത്തിലെ ജോശുവയുടെ പുസ്തകം, അതിന്റെ 24:14-15 വായിക്കാം. ജോശുവ ചാപ്റ്റർ 24:14-15.
നിങ്ങൾ ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പിൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും.
ഈ അവസാന വചനം നമുക്കെല്ലാം വളരെ പരിചയമുള്ള വചനമാണ്, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. അനേക വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമാണ്. എന്നാൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ വചനം എഴുതിയിരിക്കുന്നത് എന്നും കൂടെ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു ജോശുവ ജനത്തിന്റെ മുമ്പിൽ ഒരു തിരഞ്ഞെടുപ്പ് വെച്ചപ്പോൾ ശേഷം പറഞ്ഞ ഒരു വചനമാണ്, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൂടെ കൊണ്ടുവന്ന് ജോർദാൻ കടത്തി കാനാൻ ദേശത്ത് എത്തി അവർക്ക് കാനാൻ ദേശത്തെ വിഭാഗിച്ചു കൊടുത്തിട്ട് അവർക്ക് സ്വസ്ഥത വരുത്തിയിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തി ആയ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്ത് അവരെ കൊണ്ടെത്തിയിട്ട് ജോശുവ അവരെ ഓർപ്പിക്കുകയാണ്, നിങ്ങളെ ഈ കൊണ്ടുവന്ന ദൈവത്തെ ആരെ സേവിക്കുമെന്ന് നിങ്ങൾ ഇന്ന് തിരഞ്ഞെടുക്കണം. നിങ്ങളെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തെയാണോ അതോ വിഗ്രഹങ്ങളെയാണോ അന്യ ദൈവങ്ങളെയാണോ നിങ്ങൾ സേവിക്കേണ്ടതെന്ന് നിങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. അതിന് ആ ഇസ്രായേൽ ജനം, ദൈവത്തെ ഏറ്റവും അടുത്തറിഞ്ഞ ജനം, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഏറ്റവും അടുത്തറിഞ്ഞ ജനം, ദൈവത്തിന്റെ വിടുതൽ ഏറ്റവും അറിഞ്ഞ ജനം, ദൈവത്തിന്റെ കരുതൽ ഏറ്റവും അടുത്തറിഞ്ഞ ജനം പറയുന്ന വാക്കെന്താണെന്നറിയാമോ? അതിന്റെ 16-ാം വചനം.
അതിന് ജനം ഉത്തരം പറഞ്ഞത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ.
അത് മതി. അതിനുശേഷം അവർ പറയുന്നുണ്ട്, ഞങ്ങൾ യഹോവയെ മാത്രമേ സേവിക്കത്തുള്ളൂ. എന്നാൽ അതിന്റെ 19-ാം വചനത്തിൽ ജോശുവ അവരോടൊരു സത്യം പറഞ്ഞു കൊടുക്കുകയാണ്. ജോശുവ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം, ഇങ്ങനെ ഒരു ജനത്തോട് ജോശുവ പറയാണ്, ജനം പറയുന്നു ഞങ്ങൾ യഹോവയെ സേവിക്കും, എന്നാൽ ജോശുവ പറയുന്നു നിങ്ങൾക്ക് യഹോവയെ സേവിക്കുവാൻ കഴിയുന്നില്ല. ഹി ഈസ് എ ജലസ് ഗോഡ്, അവൻ തീഷ്ണതയുള്ള ദൈവമാണ്. ദൈവം കൽപ്പന കൊടുത്തപ്പോൾ മോശ വഴി ദൈവം കൽപ്പന കൊടുത്തു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ മുഴുവൻ പഠിച്ചാൽ നമുക്ക് കാണാം, അവർ ദൈവത്തെ സേവിക്കുന്നതോടൊപ്പം അന്യ ദൈവങ്ങളെയും സേവിച്ചുകൊണ്ട് ഇരുന്നു. ഇത് ജോശുവക്ക് അറിയാവുന്നതുകൊണ്ട് ജോശു പറഞ്ഞു, നിങ്ങൾക്ക് യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുവാൻ കഴിയുന്നതല്ല. അതിന്റെ കാരണം, അതിന്റെ 22-23 വചനങ്ങൾ പറയുന്നുണ്ട്. 22-23,
യോശുവ ജനത്തോട് യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ തന്നെ സാക്ഷികൾ എന്നവർ പറഞ്ഞു.
23 വചനം,
ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്പിൻ എന്ന് അവൻ പറഞ്ഞു.
ഏത് ജനത്തോടാണ് യോശുവ ഇത് പറയുന്നത്? ഇപ്പോൾ, റൈറ്റ് നൗ, നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ യഹോവയെ പൂർണമായി സേവിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനമൊക്കെ എടുത്തു, ഐ വിൽ സെർവ് ഗോഡ്, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും, തീരുമാനം നല്ലത്, പക്ഷേ യു കനോട്ട് സെർവ് ഹിം വിത്ത് ഓൾ യുവർ ഹാർട്ട്, പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കാൻ നിങ്ങൾ കഴിയുന്നതല്ല. അതിന്റെ കാരണം, നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഉള്ള അന്യ ദൈവങ്ങളെ നിങ്ങൾ നീക്കിക്കളഞ്ഞേ പറ്റൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ മുമ്പ് കേട്ടു, അന്ത്യകാല യോഗാവസാനം എത്തിയിരിക്കുന്ന നമ്മുടെ ബുദ്ധി ഉപദേശത്തിനാണ് ദൈവം ഈ സംഭവങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ അറിയുകയും സേവിക്കുകയും ചെയ്യുമെന്ന് നാം പറയുമ്പോൾ, ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നതിന് നമ്മെ തടയുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുവാൻ സാധ്യതകളുണ്ട് എന്ന് നാം വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയണം. നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഈ വിഗ്രഹങ്ങളെ മാറ്റാതെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, ഏറ്റവും വലിയ കൽപ്പന എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇസ്രായേലേ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കണം, സ്നേഹിക്കണം എന്നുള്ളതാകുന്നു ഏറ്റവും മുഖ്യമായ കൽപ്പന. സോ വി ഹാവ് ടു ലവ് ഗോഡ്, we have to serve God with sincerity of heart. ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ നിന്ന് വേണം നാം ദൈവത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും. എന്നാൽ ഇതിൽ നിന്ന് നമ്മെ തടയുന്നതാണ് the idols, whatever it is. അതൊരു രൂപമാണെന്ന് മാത്രം തെറ്റിദ്ധരിക്കരുത്. എന്തിന്റെ ഒരു രൂപം? അതൊക്കെ ഒന്നും നമ്മൾ എല്ലാം വിട്ടുകളഞ്ഞ്, വീട്ടിലും ഇല്ല, ചർച്ചിലും ഇല്ല, എങ്ങുമില്ല, എവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ പറയുകയും ചെയ്യും, ഇത് ആദ്യമേ എടുത്ത് മാറ്റിക്കണമെന്ന് നമ്മൾ പറയുകയും ചെയ്യും. പ്രതീക്ഷതയുള്ളവരാണ്. എന്നാൽ there are many other possibilities exist എന്നാണ് പുതിയ നിയമസഭയോട് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ എഴുതിയ വചനം നമുക്ക് ഒരു പാഠമായിരിക്കട്ടെ. എന്തൊക്കെയാണ് വിഗ്രഹങ്ങളായി തീരുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ? ഇപ്പോൾ ലോക അവസാനം എത്തിയിരിക്കുന്ന നമുക്ക് വിഗ്രഹങ്ങളായി തീരുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണ്? ഞാൻ വിഗ്രഹങ്ങളെ എങ്ങനെ തിരിച്ചറിയാം എന്നതിന് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുമിച്ച് മനസ്സിലാകും. വിഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്തോന്ന് തിരിച്ചറിയുവാനുള്ള രണ്ടു മൂന്ന് ടെസ്റ്റുകൾ നമുക്കൊന്ന് ചിന്തിക്കാം. ഇഫ് യു ആർ ആങ്ഷ്യസ് കോൺസ്റ്റന്റ്ലി അബൌട്ട് എനിത്തിങ് ഇൻ ലൈഫ്, there is a possibility that there are idols in our heart. എന്തിനെ കുറിച്ചെങ്കിലും തുടർമാനമായി ആകുലപ്പെടുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊരു എന്തോ വിഗ്രഹങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തലവേദനയായിരിക്കും ലക്ഷണം, പക്ഷേ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ ശരിയായ പ്രശ്നം എന്താണെന്ന്. അപ്പൊ ആഴത്തിൽ കിടക്കുന്ന ചില, ഹൃദയത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന ചില പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നത് ആഴത്തിലേക്ക് പോകുമ്പോഴാണ്. യേശു പറഞ്ഞു, ദൈവത്തെയും പണത്തെയും ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുന്നതല്ല. യു കനോട്ട് സെർവ് ഗോഡ് ആൻഡ് മണി അറ്റ് ദ സെയിം ടൈം. അതിനുശേഷം തൊട്ടടുത്തെഴുതിയിരിക്കുകയാണ് വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്. അപ്പോൾ ആങ്സൈറ്റി, തുടർമാനമായ ആങ്സൈറ്റി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ, നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അല്പസമയത്തേക്ക് നമ്മൾ ആങ്ഷ്യസ് ആയേക്കും, എന്നാൽ തുടർമാനമായി നമ്മുടെ ചിന്തകളെ അലട്ടുന്ന, നമ്മളെ ആങ്ഷ്യസ് ആയിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? പണമാകാൻ വലിയൊരു സാധ്യത ഉണ്ട്. പണം ഒരു വിഗ്രഹമായി തീരുവാനുള്ള വലിയൊരു സാധ്യത ഉണ്ട്. എന്നാൽ വിഗ്രഹങ്ങളെ സേവിക്കുന്നവന് ഒരിക്കലും ആകുല ചിന്തയിൽ നിന്ന് വിടുവൽ ലഭിക്കത്തില്ല. You have to worship God to get deliverance from anxiety. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ വർഷിപ്പ് ചെയ്യുമ്പോൾ, ആരാധിക്കുമ്പോൾ അവിടെ ആകുല ചിന്തയ്ക്ക് യാതൊരു ഇടവും കാണത്തില്ല. എന്നാൽ ആകുല ചിന്ത നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ്ലി അതൊരു വിഗ്രഹമായിരിക്കാൻ സാധ്യതയുണ്ട്. പണസ്നേഹം ഒരു വിഗ്രഹ ആകുവാൻ സാധ്യതയുണ്ട്. ഒന്ന് രണ്ട് വചനങ്ങളുണ്ട് പുതിയ നിയമത്തിൽ, എഫേസ്യ ലേഖനത്തിന്റെ 5:5.
ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ.
വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ക്രിസ്തുവിന്റെ രാജ്യത്തിൽ അവകാശമില്ല. കൊളോസ്യ ലേഖനത്തിന്റെ 3:5.
ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, ആദിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ.
ഓ, പുതിയ നിയമത്തിൽ വിഗ്രഹാരാധനയോട് ചേർന്ന് ലേഖനങ്ങളിലോ കാണുന്ന ഒരു വചനമാണ് അത്യാഗ്രഹം, ദ്രവ്യാഗ്രഹം. ഇതൊരു വിഗ്രഹമായി തീരുവാൻ സാധ്യതയുണ്ട്. അത് ഉള്ളിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആങ്സൈറ്റി, ആകുലത മാറിപ്പോകാൻ ഇടമില്ല. നമ്മൾ അനേക ഉപവാസിച്ച് പ്രാർത്ഥിച്ചാലും വചനം ധ്യാനിച്ചാലും എന്ത് ചെയ്താലും ഈ വിഗ്രഹത്തെ എടുത്തു മാറ്റാത്രത്തോളം കാലം ആങ്സൈറ്റി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകത്തില്ല. രണ്ടാമതായി, പുറപ്പാട് പുസ്തകം 20:19. വിഗ്രഹങ്ങളുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള വേറൊരു ടെസ്റ്റ്, Exodus 20:19.
അവർ മോശയോട്, നിങ്ങൾ ഞങ്ങളോട് സംസാരിക്ക, നീ ഞങ്ങളോട് സംസാരിക്ക, ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു.
മോശ മലമുകളിൽ ദൈവവുമായിട്ട് മുഖാമുഖത്തിൽ ആയിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം താഴെ പർവ്വതത്തിന് താഴെ നിൽക്കുകയാണ്. ജനം മോശയോട് പറയാണ്, മോശ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ദൈവം ഞങ്ങളോട് നേരിട്ട് സംസാരിക്കണ്ട, ദൈവം സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിൽ നിന്ന് നമ്മെ എന്തെങ്കിലും തടയുന്നുണ്ടോ? അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ തുടർമാനമായി? ഇല്ല എങ്കിൽ there's a possibility that some idols are there. നാം മുമ്പ് വായിച്ചു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ജോഷുവ കാനാൻ ദേശത്ത് അവരെ എത്തിച്ചിട്ട് അവരോട് പറഞ്ഞാണ്, നിങ്ങൾക്ക് പൂർണ്ണഹൃദയത്തോടെ സേവിക്കാൻ കഴിയത്തില്ല, നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ മാറ്റിക്കളയണം. അപ്പോൾ ഈ പുറപ്പാട് പുസ്തകത്തിൽ ഇത് പറഞ്ഞപ്പോഴും ഇവരുടെ ഇടയിൽ അന്യദൈവങ്ങൾ ഉണ്ടായിരുന്നു ഇവരുടെ ഹൃദയത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ മരിച്ചു പോകും. നീ പറഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് എത്ര വലിയ ദൈവദാസന്റെ മെസ്സേജ് നമുക്ക് മണിക്കൂറുകളോളം കേൾക്കാൻ പറ്റും. ചർച്ചിൽ വന്ന് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം, എത്ര ബുക്കുകളും വേണമെങ്കിലും വായിച്ച്, എത്ര മനുഷ്യരുടെ ശബ്ദം കേൾക്കുന്നതിന് നമുക്ക് ഒരു പ്രയാസവും ഉണ്ടാകത്തില്ല വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും. അത് പറഞ്ഞ മോശം, നീ സംസാരിച്ച കുഴപ്പമില്ല. എന്നാൽ ദൈവത്തിന്റെ അടുക്കലേക്ക് നാം നേരിട്ട് ദൈവത്തിൽ നിന്ന് നേരിട്ട് നമുക്ക് കേൾക്കുന്നതിന് വിഗ്രഹങ്ങൾ തടസ്സമായിരിക്കും. അതാണ് ഈ വചനഭാഗത്ത് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ തുടർമാനമായ ആങ്സൈറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദിസ് എ പോസിബിലിറ്റീസ് ദാറ്റ് ഐഡൽസ് ആർ ദയർ. ദൈവശബ്ദം കേൾക്കുന്നതിന്ന് തുടർമാനമായി കേൾക്കുന്നതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊരു വിഗ്രഹമായിരിക്കുവാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി എടുക്കണ്ട, ഈ ജോഷിയുടെ പുസ്തകത്തിൽ തന്നെ ആയി പട്ടണം കീഴടക്കാൻ പോയ ഇസ്രായേൽ തോറ്റ് വരുന്ന ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. ആഹാൻ ചിലത് മറച്ചു വെച്ചതുകൊണ്ടാണ് അത് നടന്നതെന്ന് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഹൃദയത്തിൽ വിഗ്രഹങ്ങൾ മറഞ്ഞിരിപ്പുണ്ടായെങ്കിൽ യുദ്ധത്തിൽ തോറ്റുപോകും. എന്താണ് യുദ്ധം? ഏതെങ്കിലും പാപത്തിൽ തുടർമാനമായി നാം വീഴുന്നുണ്ടെങ്കിൽ there is a possibility that there are idols in our life. ഏതെങ്കിലും പാപത്തിൽ തുടർമാനമായി നാം വീഴുകയാണെങ്കിൽ ദൈവവചനം പറയുന്നു, നിങ്ങൾ കണ്ടെത്തണം എന്താണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്. എത്ര ഉപവാസ പ്രാർത്ഥന നടത്തിയാലും അത് പോകത്തില്ല. ആ വിഗ്രഹത്തെ കണ്ടെത്തി നശിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്കതിന്റെ മേൽ ജയം ലഭിക്കത്തുള്ളൂ. ആഹാൻ ഒളിച്ചു വെച്ച വസ്തു പൂർണ്ണമായി നശിപ്പിച്ചതിന് ശേഷമാണ് ആയി പട്ടണം ഇസ്രായേലർക്ക് കീഴടക്കുവാൻ കഴിഞ്ഞത്. ചെറിയൊരു പട്ടണം, അവർ പറഞ്ഞു അധികം പേരൊന്നും പോകണ്ട. പക്ഷേ അത് നാം മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും പാപത്തിൽ നമ്മുടെ യുദ്ധം നിന്ന് ജഡരക്തങ്ങളോടല്ല, ഏതെങ്കിലും പാപത്തിൽ നാം തുടർമാനമായി തുടരുന്നുവെങ്കിൽ എന്തെങ്കിലും വിഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തെ തന്നെ ശോധന ചെയ്യുക. ദൈവത്തിന്റെ വെളിച്ചത്തിൽ നാം വരുമ്പോൾ ദൈവം കാണിച്ചു തരും എന്താണ് നമ്മുടെ ഹൃദയത്തിലുള്ള വിഗ്രഹങ്ങളെന്ന്. വിഗ്രഹങ്ങളായി തീരുവാനുള്ള അനേക കാര്യങ്ങൾ നാം ഒന്ന് പറഞ്ഞു, പണം ദൈവത്തിന്റെ വചനത്തെ കാണിച്ചു അനേക കാര്യങ്ങളുണ്ട്. ചില ലിസ്റ്റുകൾ ഞാൻ വായിക്കാം, നിങ്ങൾ തന്നെ ശോധന ചെയ്യുക. കുഞ്ഞുങ്ങൾ നമ്മുടെ വിഗ്രഹങ്ങളായി തീരുവാനുള്ള സാധ്യതയുണ്ട്. എനി മെറ്റീരിയൽ തിങ്സ്, ഏത് ഭൗതിക വസ്തുവും നമ്മുടെ വിഗ്രഹങ്ങളായി തീരുവാനുള്ള സാധ്യതയുണ്ട്. പ്ലഷർ ആൻഡ് കംഫർട്ട്, സുഖ ലോലുപത നമ്മുടെ വിഗ്രഹം, ഇതെല്ലാം ഇസ്രായേൽ പഴയ നിയമം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും, വിഗ്രഹങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണം വിഗ്രഹമായി തീരുവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യം വിഗ്രഹമായി തീരുവാനുള്ള സാധ്യത ഉണ്ട്. ആത്മാവിനേക്കാൾ ഉപരി ശരീരത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം വിഗ്രഹമായി തീരുവാനുള്ള സാധ്യതയുണ്ട്. ജോലി വിഗ്രഹമായി തീരുവാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യരുടെ മുമ്പിലുള്ള മാനം വിഗ്രഹമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഇത് ആത്മീയ, നമ്മുടെ ആത്മീയ വിഗ്രഹം എന്ന് പറയുന്ന പേരൊന്നുമില്ലെങ്കിലും ആത്മീയതയും പലപ്പോഴും വിഗ്രഹമായി തീരുവാനുള്ള സാധ്യതയുണ്ട്. ചർച്ച് ഒരു വിഗ്രഹമായി തീരുവാനുള്ള സാധ്യതയുണ്ട്. പാസ്റ്റർ വിഗ്രഹമായി തീരുവാനുള്ള സാധ്യതയുണ്ട്. ഉപദേശങ്ങൾ വിഗ്രഹമായി തീരുവാനുള്ള സാധ്യതയുണ്ട്. മിനിസ്ട്രി വിഗ്രഹമായി തീരുവാനുള്ള സാധ്യതയുണ്ട്. അനേക സാധ്യതകൾ അവശേഷിക്കുന്നു. ഗോഡ് എലോൺ ഡിസേർവ്സ് വർഷിപ്പ്. ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അതിനെ തടയുന്ന എന്തും വിഗ്രഹമാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവം നമുക്ക് വെളിച്ചം തരട്ടെ. എന്നാൽ ഈ വിഗ്രഹങ്ങളെ ദൈവം കാണിച്ചു തന്നാൽ, കാരണം ഞാൻ പറയുന്ന ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആകുലതയോ ദൈവശബ്ദം കേൾക്കുന്ന തടസ്സമോ പാപത്തിൽ വീഴുന്നതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ദൈവം കാണിച്ചു തരും, ഇതാണ് നിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന വിഗ്രഹമെന്ന് ദൈവം കാണിച്ചു തരും. എന്താണ് നാം കാണുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ ഒരു നുറുക്കത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ദൈവം കാണിച്ചു തരും, ഇതാണ് വിഗ്രഹമെന്ന്. പക്ഷേ ദൈവം ഒരിക്കലും വിഗ്രഹത്തെ എടുത്തു മാറ്റത്തില്ല. നാം ഉണ്ടാക്കിയ വിഗ്രഹത്തെ നാം തന്നെ മാറ്റിയേ പറ്റൂ. ദൈവം എത്ര പ്രാർത്ഥന, കർത്താവേ നീ എന്റെ ഹൃദയത്തിൽ നീ വിഗ്രഹത്തെ എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ ദൈവം മാറ്റത്തില്ല. യു ഹാവ് ടു റിമൂവ് ഇറ്റ്. കാളക്കുട്ടിയെ ഉണ്ടാക്കിയ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, ആണ്ടേ അവരെ കാളക്കുട്ടി ആരാധിക്കുകയാണ്, നീ താഴോട്ട് ഇറങ്ങിച്ചെല്ലേ മോശയോട് പറയുക. മോശ നിന്ന് നോക്കിയപ്പോ അവരിരുന്ന് കാളക്കുട്ടിയെ ഇങ്ങനെ ആരാധിക്കേണ്ട തുള്ളിച്ചാടി ആരാധിക്കുകയാണ്. ദൈവം കാളക്കുട്ടിയെ നശിപ്പിച്ചില്ല, മോശയാണ് ചെന്നിട്ട് അതിനെ ചാരമാക്കി വെള്ളത്തിൽ ഒഴിച്ചിട്ട് അവരെയൊക്കെ കുടിപ്പിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത്. അവരുണ്ടാക്കിയ വിഗ്രഹത്തെ മോശ നശിപ്പിച്ച് അവരെ തന്നെ കുടിപ്പിച്ചു. ദൈവം വിഗ്രഹത്തെ നശിപ്പിക്കത്തില്ല, നാം ഉണ്ടാക്കിയ വിഗ്രഹത്തെ നാം തന്നെ നശിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ എന്താണ് വിഗ്രഹമെന്ന് ദൈവം നമുക്ക് വെളിച്ചം തരും. ഗോഡ് വിൽ ഗീവ് അസ് എ ലൈറ്റ്. ദൈവം വെളിച്ചമായതുകൊണ്ട് അവന്റെ അടുക്കൽ വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയല്ല, ഉപവാസമല്ല, അതെടുത്തു മാറ്റുക, അതിനെ നശിപ്പിക്കുക. വിഗ്രഹങ്ങൾക്ക് പൂർണ്ണമായി നാം നശിപ്പിക്കരുത്. ഇത് ഹൃദയത്തിൽ ഇരിക്കുന്ന വിഗ്രഹങ്ങൾ, ആക്ഷരികമായി നാം പുറത്തു കാണുന്ന വിഗ്രഹങ്ങളല്ല. ഇന്ന് നമ്മുടെ അപകടങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഈ ലിസ്റ്റിൽ ഞാൻ വായിച്ച കാര്യങ്ങളും അനവധിയായ കാര്യങ്ങളും ദൈവം വെളിച്ചം തരും. അതിനെ പൂർണ്ണമായി നാം നശിപ്പിക്കുക. എങ്കിൽ ദൈവം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആദ്യമേ ഉണ്ടാകുന്ന വികാരം ഇറ്റ് വിൽ ബി വർഷിപ്പ്, അത് ആരാധന ആയിരിക്കും. ഇതാണ് നിത്യതയിൽ നാം ചെയ്യാൻ പോകുന്ന കാര്യം. നിത്യത ഇവിടെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ആരാധിക്കുന്നവന് മാത്രമേ നിത്യത ഇവിടെ അനുഭവിക്കുവാൻ കഴിയുന്നത്. ഗോഡ് ഡിസേർവ്സ് വർഷിപ്പ്, ഗോഡ് അലോൺ ഡിസേർവ് വർഷിപ്പ്. ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന കാര്യം. എന്നാൽ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനെന്ന് ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. തെസ്സലോനിക്ക സഭയോട് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 Thessalonians 1:9-10. First Thessalonians 1:9-10.
ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന്, ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രന് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നു അവർ തന്നെ പറയുന്നു.
ഹല്ലേലൂയ. തെസ്സലോനിക്യ സഭയെ കുറിച്ച് പറയുകയാണ്, അവർ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. ഒരു സഭയെ കുറിച്ച് ഞാൻ പറയുമ്പോ അവർ പറയേണ്ട ഒരു കാര്യമാണ്, അവർ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെയാണ് തിരിഞ്ഞു വന്നത്. അവർ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടമായി തീരാം. ദൈവം നമ്മളെ അതിൽ സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആദ്യമേ നാം വെച്ച വചനം പോലെ, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളെ വിട്ട് അകന്നിരിക്കുവിൻ. സത്യദൈവത്തെ നിത്യജീവനെ ആരാധിക്കുന്ന നമ്മെ തടസ്സപ്പെടുന്ന വിഗ്രഹങ്ങൾ എന്തായാലും അത് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ, ദൈവം കാണിച്ചു തരുമ്പോൾ അതിനെ ധൈര്യത്തോടെ നാം മാറ്റിക്കളയുക, ധൈര്യത്തോടെ നാം മാറ്റിക്കളയുക. പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് ഒരടുത്ത പടിയിലേക്ക് വളരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഒരു പാട്ടിന്റെ 3-4 വരികൾ നമുക്ക് പാടാം. കല്യാണത്തിനൊക്കെ പാടുന്ന പാട്ടാണ്. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യേശുവെ ആരാധിക്കും. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യേശുവെ ആരാധിക്കും. ജോശുവ ചൊന്നതു പോലെ ഇന്നു ചൊല്ലുവാനാകുമോ പ്രിയരേ? ജോശുവ ചൊന്നതു പോലെ ഇന്നു ചൊല്ലുവാനാകുമോ പ്രിയരേ? യേശുവിലാണോ നിന്നടിസ്ഥാനം? സന്തുഷ്ടമാണോ നിൻ കുടുംബബന്ധം? യേശുവിലാണോ നിന്നടിസ്ഥാനം? സന്തുഷ്ടമാണോ നിൻ കുടുംബബന്ധം?
ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണശക്തിയോടെ ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന വിഗ്രഹങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുവാൻ ആവശ്യമായ ദൈവ കൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ.
സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.